അതിന്റെ ഏഴാമത്തെ അധ്യായത്തിന്റെ ആറ് വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. ഞാൻ റോമാലേഖനം ഒന്നു തൊട്ട അധ്യായങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചല്ല, അത് ഒരു റോമ ആറിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ അതിലുള്ള വിശദീകരണം ഞാൻ തരഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് സമയമില്ല, അതല്ല നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞാൻ ആ പറഞ്ഞതിലുള്ള ചില ഡൌട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ക്ലിയർ ആക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. റോമർ മൂന്നിന്റെ 9 പറയാണ്, 9-10 പറയാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അതേപോലെ തന്നെ 23 പറയാണ്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശില്ലാത്തവരായിട്ട് വന്നു. എല്ലാവരും പാപം ചെയ്ത് എല്ലാവരും ഒരാളുമില്ല എന്ന് പറഞ്ഞിട്ട് 23 ത്തിൽ പറയണം, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശ ഇല്ലാത്തവരായി തീർന്നു, ഇല്ലെങ്കിൽ ഒരു നീതിമാനുമില്ല എന്ന് പറഞ്ഞിട്ട് 24 പറയാണ്, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ഇത് തമ്മിൽ കോൺട്രാഡിക്ഷൻ ഇല്ല. നീതിമാൻ ആരുമില്ല, എന്നാൽ നീതീകരിക്കപ്പെട്ടവരുണ്ട്. മനസ്സിലായോ? നീതിമാനില്ല എന്ന് പറയുമ്പോൾ ഒരു നീതിമാനുമില്ല എങ്കിലും നീതീകരിക്കപ്പെട്ടവരുണ്ട്. എങ്ങനെയാണ് ഈ ഒരു നീതിമാനും ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ നിന്ന് ചിലർ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു? അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല, അവരുടെ പാപത്തിന് പകരമായിട്ട് നീതിമാനായ യേശുക്രിസ്തു മരിച്ചു എന്നും ഞാൻ പാപിയാണെന്നും മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുമ്പോൾ അവൻ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. അങ്ങനെയുള്ളവരാരാണ്? അങ്ങനെയുള്ളവർ നീതിമാനാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അതാണ് താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, പ്രശംസ എവിടെ? അത് പോയി ഏത് മാർഗത്താൽ? കർമ്മ മാർഗത്താലോ അല്ല, വിശ്വാസ മാർഗത്താൽ തന്നെ. അങ്ങനെ തന്നെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു. ഇത് നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കണം. നീതിമാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എല്ലാ പാപത്തിന്റെ കാറ്റഗറി അനുസരിച്ചിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ചിട്ടോ അല്ല നീതിമാനാകുന്നത്. എല്ലാവരും നീതിമാനല്ല, ഒരാളും നീതിമാനില്ലാത്തപ്പോൾ യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചപ്പോൾ അതിൽ വിശ്വസിക്കുന്നതിൽ കൂടി ചിലരെ ദൈവം നീതിമാൻ ആക്കുകയാണ്, നീതീകരിക്കപ്പെടുകയാണ്. അതാണ് 5 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അതിന്റെ 9 വാക്യത്തിൽ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ, ഇവിടെയൊക്കെ പറയുന്നത് ചില ആൾക്കാര് നീതീകരിക്കപ്പെട്ടവരുണ്ട്, അവർ ന്യായപ്രമാണ മാർഗത്താലോ പ്രവൃത്തിയാലോ അല്ല യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്. അവർ പ്രശംസിക്കാനായിട്ട് അവർക്കൊന്നുമില്ല. അവരിന്നും ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ പറയുന്നത്, ഞാൻ എന്റെ സ്വഭാവത്തിൽ ഞാൻ നീതിമാനല്ല, എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്. യേശുക്രിസ്തുവിലായി കഴിയുമ്പോഴേക്കും അവൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നീതീകരിക്കപ്പെട്ടവനാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നീതീകരിക്കപ്പെട്ടവനാണ്. ദൈവം അവനെ കാണുന്നത് ത്രൂ ക്രൈസ്റ്റ് നീതിമാനായിട്ടാണ്. അപ്പൊ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അന്നേരം ഞാൻ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഇന്ന് രക്ഷിക്കപ്പെട്ട, പക്ഷേ ഞാൻ പറഞ്ഞത് ആ യഹൂദൻ തന്റെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടതുപോലെ, നീതീകരിക്കപ്പെടാൻ ശ്രമിച്ചതുപോലെ, ഇന്നും യഥാർത്ഥത്തിൽ കർത്താവിനുള്ള നീതിയിലല്ലാതെ നമുക്ക് ചർച്ചിൽ വന്നിട്ട് യഹൂദൻ ചെയ്തതുപോലെയുള്ള ചില എക്സ്റ്റേണൽ റൈറ്റസ്നെസ് ചെയ്തുകൊണ്ട് നമുക്ക് നീതീകരിക്കപ്പെടാനായിട്ട് ഇന്ന് നോക്കത്തില്ല. അങ്ങനെ ഒരാളും നീതിമാനായിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. എനിക്ക് പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. ഞാനത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നമ്മൾ ആ ഭാഗങ്ങൾ പറഞ്ഞ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം പറഞ്ഞു പോയതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് പറയാതിരുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരു മനുഷ്യന്റെ മുകളിൽ പാപം കർത്തൃത്വം നടത്തിയിരുന്ന പഴയ മനുഷ്യൻ അവനിൽ ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. യേശു ക്രിസ്തു മരിച്ചപ്പോൾ ആ പഴയ മനുഷ്യനെ യേശു ക്രിസ്തു തന്റെ ജഡത്തിൽ തന്നോടുകൂടി ക്രൂശിക്കപ്പെട്ടു. അതായത് നമ്മുടെ പഴയ നേച്ചർ, പഴയ മനുഷ്യൻ യേശു ക്രിസ്തുവിന്റെ മേൽ ഇമ്പാർട്ടഡ് ആയി. അങ്ങനെ നാം ആ പഴയ മനുഷ്യന്റെ അടിമത്തത്തിൽ നിന്ന്, ഇല്ലെങ്കിൽ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരായി തീർന്നു. സ്വതന്ത്രരായ നമുക്ക് നമ്മളെ തന്നെ കർത്താവിന് സമർപ്പിക്കാം, ഇല്ലെങ്കിൽ പുതിയൊരു മാരേജിലേക്ക് നമ്മൾ കടന്നു. ആ മാരേജിൽ കൂടി നമ്മളെ നിയന്ത്രിക്കുന്നത് ഇന്നു മുതൽ ആത്മാവാണ്. അതാണ് നമ്മുടെ അവസാനം വായിച്ചത്. ഇപ്പോഴും നമ്മെ പിടിച്ചിറക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിക്കുകൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവരായി തീർന്നു. ന്യായപ്രമാണം ദൈവം കൊടുത്ത ഉദ്ദേശം പഴയ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോഴാണ്. ആ പഴയ മനുഷ്യനുമായിട്ടുള്ള മാരേജ് അലയൻസ് ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ന്യായപ്രമാണവും നമ്മുടെ മേൽ ബാധകമായിരുന്നു. എന്നാൽ ന്യായപ്രമാണത്തിൽ നിന്നും നമ്മൾ ഒഴിവുള്ളവരായി തീർന്നു. കാരണം നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു, നാം പുതിയ മനുഷ്യനായിട്ടുള്ള മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ പുതിയ മനുഷ്യന്, ഇല്ലെങ്കിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് നാം വെഡഡ് ആയി കഴിഞ്ഞു. ഇന്നു മുതൽ നാം പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ടവരാണ്. റോമർ 7:7 താഴെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഈ പഴയ മനുഷ്യൻ ഉരിഞ്ഞു കളഞ്ഞതിന് ശേഷവും പഴയ സ്പോൺസറിൽ നിന്ന് മാറിയ ശേഷവും പിന്നെയും റിമെയിൻ ചെയ്യുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അത് റോമാലേഖനം 7 വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് നമ്മുടെ ജഡത്തിൽ വസിക്കുന്ന പാപം എന്നാണ് അവിടെ പറയുന്നത്. അതെന്താണ് ഞാനൊന്ന് വിശദീകരിക്കാം. നമ്മളിപ്പോ ഒരു കമ്പ്യൂട്ടറിൽ ഒരു വൈറസ് കയറി, ആ വൈറസ് കയറി കമ്പ്യൂട്ടർ മുഴുവൻ, ഈ പറയുന്ന എക്സാമ്പിൾ ഒന്നും പെർഫെക്റ്റ് എക്സാമ്പിൾ അല്ല. കാരണം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ഒരു എക്സാമ്പിൾ പറയാനൊക്കത്തില്ല, നമ്മളൊരു ആശയം വ്യക്തമാക്കാണ്ട് പറയുന്നേ ഉള്ളൂ. ഒരു കമ്പ്യൂട്ടറിലേക്ക് വൈറസ് കയറി, ആ വൈറസ് ഇങ്ങനെ കമ്പ്യൂട്ടർ കറപ്റ്റ് ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കറപ്റ്റ് ആയി ഹാർഡ് ഡിസ്ക് മുഴുവൻ ഇങ്ങനെ കറപ്റ്റ് ആക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു ആന്റിവൈറസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ആന്റിവൈറസ് ആദ്യം ചെയ്യുന്നത് ഈ വൈറസിനെ അങ്ങ് കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ വൈറസിന്റെ ആ സോഴ്സ് അങ്ങ് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ പാപത്തിന്റെ ഒരു സോഴ്സ് ഉണ്ടായിരുന്നു പാപം ചെയ്തപ്പോൾ മുതൽ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം മുതൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യന്റെ ഹൃദയ നിരൂപണങ്ങൾ എപ്പോഴും ദോഷമുള്ളതാകുന്നു. മർക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലൊക്കെ യേശുക്രിസ്തു പറയുകയാണ്, ഉള്ളിൽ നിന്ന് തന്നെ ഈ പാപങ്ങളെല്ലാം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അന്നേരം പഴയ മനുഷ്യനായിരുന്നു ആ സോഴ്സ്. അന്നേരം ആന്റിവൈറസ് പോലെ വന്ന് ഈ പഴയ മനുഷ്യന്റെ സോഴ്സ് കട്ട് ചെയ്തു, മാറ്റപ്പെട്ടു. എങ്കിലും പിന്നെ റിമെയിൻ ചെയ്തത് എന്താണ്? റിമെയിൻ ചെയ്യുന്ന ആ ഹാർഡ് ഡിസ്കും ആ ഹാർഡ് ഡിസ്കിലെ കറപ്ഷനും പൂർണ്ണമായിട്ട് മാറ്റപ്പെട്ടിട്ടില്ല. അന്നേരം അവിടെ വീണ്ടും ഒരു ശുദ്ധീകരണം നടക്കണം. സോഴ്സ് കട്ട് ചെയ്ത് മാറ്റപ്പെട്ടു എങ്കിലും ആ ശുദ്ധീകരണം കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം. അതുകൊണ്ടാണ് റോമാലേഖനത്തിന്റെ 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം നമ്മുടെ മനസ്സ് വീണ്ടും കണ്ടിന്യൂസ് ആയി രൂപാന്തരപ്പെടണം. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാണ് നടക്കുന്നതാണ്. അതാണ് 7-ാം അധ്യായം മുതൽ താഴേക്ക് വരുമ്പോഴുള്ള ഒരു കോൺഫ്ലിക്ട്. അതായത് പുതിയ മനുഷ്യനായി, പുതിയ ഹൃദയം ലഭിച്ചു എങ്കിലും വീണ്ടും യഥാർത്ഥത്തിൽ ആത്മാവിൽ ജീവിക്കാൻ കഴിയാതെ, ഇല്ലെങ്കിൽ ആത്മാവിൽ ജീവിക്കാതെ സ്വയം ശ്രമിക്കുന്ന മനുഷ്യൻ. അതാണ് അതിന്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞു, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കൊണ്ട് നമ്മുടെ ഉപയോഗം ലഭിച്ചിരുന്നു. അതിന്റെ 7-ാം വാക്യത്തിൽ പറയാണ്, ആകയാൽ എന്ത്? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്തിലല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നുവെങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ലായിരുന്നു. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമായിരുന്നു. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു, എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും തന്നെ. ഈ പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യായപ്രമാണം വന്നപ്പോൾ ആ വ്യക്തി ആ വ്യക്തിയുടെ ഉള്ളിലുള്ള പാപത്തെപ്പറ്റി, ആ വ്യക്തിയുടെ ജഡത്തിൽ ഇപ്പോഴും വസിക്കുന്ന പാപത്തെപ്പറ്റി ബോധ്യം വരികയാണ്. അത് ന്യായപ്രമാണത്തിന്റെ പ്രോബ്ലം അല്ല. ആ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് പറയുകയാണ്, അത് പാപം എന്നിൽ ഇപ്പോഴും വസിക്കുന്നു എന്നുള്ളതാണ്. എന്റെ ജഡത്തിൽ ഇപ്പോഴും പാപത്തിന്റെ ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. ആ പഴയ സോഴ്സ്, പഴയ മനുഷ്യൻ കട്ടായി പോയി, പഴയ മാസ്റ്റർ മാറിയെങ്കിലും നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും പാപം വസിക്കുന്നതാണ് പറഞ്ഞത്. അതാണ് 13-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു വന്നു. ഒരു നാള് മരുത്, പാപം അത്രയും മരണമായി തീർന്നത്. അതുതന്നെ നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കിയാൽ പാപം എന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമാകേണ്ടതിനും തന്നെ. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പനകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഇന്നബിലിറ്റിയാണ്. ആ ദൈവത്തിന്റെ കൽപ്പനയുടെ പ്രശ്നമല്ല, നമ്മുടെ ജഡത്തിൽ വസിക്കുന്ന പാപത്തിന്റെ പ്രോബ്ലം. ഇനി നമ്മൾ 14-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയി അവിടെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ഐ ഐ ഐ എന്നുള്ളത് തുടർച്ചയായിട്ട് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാവും, അറ്റ്ലീസ്റ്റ് 16-ൽ കൂടുതൽ പ്രാവശ്യം ഐ ഐ ഐ എന്നുള്ളത് പറയുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ പറയുന്നത് 17-ാമത്തെ വാക്യം, ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതുമില്ല. ഞാൻ ചെയ്യാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നല്ലോ, ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കും. ഞാൻ ഇച്ഛിക്കാത്ത തിന്മതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്ന എന്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിൽ എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർവിടുവിക്കും. നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ ഐ ഐ എന്നുള്ള തുടർച്ചയായിട്ട് പറയുന്നു. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടതിന് ശേഷം, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വന്നതിന് ശേഷവും നമ്മുടെ ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വയമായിട്ട് കർത്താവിനെ അനുസരിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ, വീണ്ടിഞ്ഞിരിക്കുമ്പോൾ നമുക്കൊരു പുതിയ ഹൃദയം കർത്താവ് തരുന്നു. വേറൊരു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പഴയ വണ്ടി, പഴയ ഒരു എഞ്ചിൻ ഉണ്ടായിരുന്നു, ആ എഞ്ചിനിൽ നിന്ന് എപ്പോഴും പുക വമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ എഞ്ചിൻ മാറ്റി ദൈവം പുതിയ ഒരു എഞ്ചിൻ തന്നു, പുതിയൊരു ഹൃദയം തന്നു, പുതിയ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്കുള്ള കണക്ഷനിലേക്ക് നമ്മളെ റിസ്റ്റോർ ചെയ്തു. എന്നാൽ നാം വീണ്ടും ആ എഞ്ചിൻ ഉപയോഗിക്കാതെ, ഇല്ലെങ്കിൽ ഒരു വണ്ടിയിൽ ഫില്ല് ചെയ്തിരിക്കുന്ന പെട്രോൾ ഉപയോഗിക്കാതെ വീണ്ടും നമ്മൾ പഴയ രീതിയിൽ തന്നെ നമ്മുടെ ജഡത്തിൽ കൊണ്ട്, നമ്മുടെ സ്വയശക്തി കൊണ്ട് കർത്താവിന്റെ കൽപ്പനകളെ ചെയ്യാനായിട്ട് നാം വീണ്ടും ശ്രമിക്കുമ്പോൾ നാം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ ചെന്നു ചേരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കണ്ടിന്യൂസ് ആയി വീണ്ടും ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഒരു വണ്ടി, പെട്രോൾ ഒഴിച്ച വണ്ടി സ്വിച്ചിട്ട് നമുക്കത് പെട്രോൾ യൂസ് ചെയ്ത്, ആ എഞ്ചിൻ യൂസ് ചെയ്ത് നമുക്ക് ശക്തമായിട്ട് ആ എഞ്ചിന്റെ പവറിൽ മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. പക്ഷെ ആ എഞ്ചിൻ ഇല്ലാത്തപ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. എഞ്ചിൻ ഇല്ലാത്തപ്പോൾ നമുക്ക് അത് വണ്ടി തള്ളാനേ കഴിയത്തുള്ളൂ. അതാണ് വീണ്ടും ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു മനുഷ്യന്റെ പ്രത്യേകത. എന്നാൽ വീണ്ടും ജനിച്ച ശേഷവും ഈ എഞ്ചിൻ ഉപയോഗിക്കാതെ, എഞ്ചിൻ ഉണ്ടായിട്ടും വണ്ടി നാം തള്ളുകയാണെങ്കിൽ നമ്മുടെ റിസൾട്ട് വരുന്നത് സെയിം തന്നെയാണ്. പക്ഷെ വ്യത്യാസമുള്ള എന്താണ് വ്യത്യാസം? നമ്മുടെ ഉള്ളിൽ പുതിയ ഹൃദയം ലഭിച്ചു, പുതിയ ആത്മാവിനെ നമുക്ക് ലഭിച്ചു, ദൈവത്തിന്റെ ശക്തി നമുക്ക് ലഭിച്ചു, പഴയ മാസ്റ്ററിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യമായി, ദൈവത്തെ നമുക്ക് അനുസരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. പക്ഷെ നാം വീണ്ടും ഉപയോഗിക്കുന്ന ആ പ്രിൻസിപ്പിൾ പഴയത് തന്നെയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദേർ ഇസ് എ പ്രിൻസിപ്പിൾ, വേറൊരു പ്രിൻസിപ്പിൾ. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഐ ഫൈൻഡ് ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഈവിൾ ഈസ് സ്റ്റിൽ പ്രസന്റ് ഇൻ മീ, ദ വൺ ഹൂ വാണ്ടഡ് ടു ഡു ഗുഡ്. നേരെ ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് ആ പഴയ പ്രിൻസിപ്പിൾ തന്നെയാണ്. അതാണ് റോമാലേഖനത്തിന്റെ 7-ാമത്തെ അധ്യായം ഓരോ വാക്യവും എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ, ദേർ ഇസ് എ കോൺഫ്ലിക്ട്. രണ്ട് കോൺഫ്ലിക്റ്റ് ആണ്, രണ്ട് പേര് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അവിടെ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിലുള്ള കോൺഫ്ലിക്ട് അല്ല. പഴയ മനുഷ്യൻ മാറ്റപ്പെട്ടു എങ്കിലും നമ്മുടെ ജഡത്തിൽ പാപം വസിക്കുന്നു. ഈ ഹാർഡ് ഡിസ്ക് കറപ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ആ ഹാർഡ് ഡിസ്കിൽ നിന്ന് വീണ്ടും പാപം തന്നെ പ്രസരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? അതാണ് റോമാലേഖനത്തിന്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ, പരിശുദ്ധാത്മാവ് വന്നൊരു മനുഷ്യൻ, എന്നാൽ പരാജയപ്പെട്ട് വീണ്ടും പരാജയപ്പെടുന്നു. ഈ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ട അന്ന് തൊട്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു ജീവിതത്തിലേക്ക് ചിലപ്പോൾ കടക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ആ പ്രിൻസിപ്പൾ വീണ്ടും മനസ്സിലാക്കി. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 24-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, റെച്ചഡ് മാൻ ഐ ആം, എന്നിട്ട് പറയുകയാണ് ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും, എന്നിട്ട് പറയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ തന്നെ ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും ചോദിക്കും. ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഈ ഒരു നിലവിളി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉയർന്നിട്ടില്ല എങ്കിൽ, നമ്മളെ കൊണ്ട് നമ്മുടെ ജഡത്തിൽ ഇപ്പോഴും നമ്മുടെ സ്വയശക്തിയിൽ നമുക്ക് ഇപ്പോഴും കർത്താവിനെ സേവിക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് വരാത്തിടത്തോളം നമുക്ക് റോമാലേഖനം 8-ാമത്തെ അധ്യായം നമുക്ക് അപ്ലിക്കബിൾ ആവത്തില്ല. കുറച്ചു നാൾ മുമ്പ് ഒരു സഹോദരന്റെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരന്റെ ഞാൻ ചോദിച്ചു, സഹോദരൻ എങ്ങനെയാണ്, എങ്ങനെയുണ്ട് ആത്മീയമായിട്ടുള്ള അവസ്ഥ? അന്നേരം അദ്ദേഹം പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇപ്പോഴത്തെ എന്റെ സ്പിരിച്വൽ അവസ്ഥ റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിലാണെന്നാണ് പറഞ്ഞത്. 24-25-ാമത്തെ വാക്യത്തിൽ റോമാലേഖനം 7:24-25 നിന്ന് 8 ഒരു ഷിഫ്റ്റ് ഉണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമാലേഖനം 7:24 നമ്മൾ എത്തണം. രക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്നെ കൊണ്ട് എന്റെ സ്വയശക്തിയിൽ ഈ ജീവിതം സാധ്യമല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ട്. ഞാനുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ മോശയുടെ കാര്യം പറഞ്ഞപ്പോൾ 40 വർഷം കൊണ്ട് ദൈവം മോശയെ പഠിപ്പിച്ചത് ഈ ഒരു അവസ്ഥയിലെത്തിക്കാനായിട്ടാണ്. എന്നെ കൊണ്ട് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വന്നതിന് ശേഷവും ആ കണ്ടിന്യൂസ് ആയി പരിശുദ്ധാത്മാവുള്ള ഒരു ഡിപ്പെൻഡൻസിലേക്ക് ഞാൻ സെൽഫിൽ നിന്ന് മാറി, യഥാർത്ഥത്തിൽ ആ ഡ്രൈവിംഗ് പ്രിൻസിപ്പിൾ മാറിയില്ല എങ്കിൽ നാം ഈ ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കും. ഇവിടെ പറയാണ് പൗലോസ് പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അതിന്റെ ആൻസറാണ് 8-ാമത്തെ അധ്യായം മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. അടുത്ത വാക്യം കൂടി, റോമാലേഖനം 7-ാം അധ്യായവും 8-ാം അധ്യായവും തമ്മിലുള്ള ഏറ്റവും പ്രധാന വ്യത്യാസം, റോമാലേഖനം 7-ാം അധ്യായത്തിൽ ഐ ഐ ഐ എന്നുള്ളത് 16-ൽ കൂടുതൽ പ്രാവശ്യം വരുന്നുണ്ടെങ്കിൽ, റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ അതേ ഐയുടെ സ്ഥാനത്ത് ആത്മാവ് 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 എന്ന് കാണാനായിട്ട് കഴിയും. കണ്ടിന്യൂസ് ആയി ആകെ 2 ഇടത്ത് മാത്രമാണ് ഐ എന്ന് പറയുന്നത്. ആ ഐ എന്ന് പറയുന്നതും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഐയെ പറ്റിയാണ്. എന്നാൽ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ അരിഷ്ട മനുഷ്യനായി കർത്താവിനെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നിട്ടും ഈ യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രിൻസിപ്പിൾ മനസ്സിലാകാതെ, കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്യാതെ, സ്വന്തം ശക്തിയിലുള്ള ഇൻകേപ്പബിലിറ്റി മനസ്സിലാക്കാത്ത വ്യക്തി ഒടുവിൽ മനസ്സിലാക്കുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. കർത്താവ്, ഞാൻ അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ജഡത്തിൽ നമ്മുടെ സ്വയശക്തിയിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നമ്മളെ കൊണ്ട് സ്വയമായി ക്രിസ്ത്യ ജീവിതം നടത്താൻ കഴിയുകയില്ല. അത് നമുക്കൊരു അറിവായിട്ട് ലഭിക്കണം. നമുക്കിത് ബൈബിൾ വായിച്ച് നമുക്ക് അറിയാനായിട്ട് കഴിയും അല്ലെ? ബൈബിൾ വായിച്ച്, ബൈബിളിൽ എഴുതിയിരിക്കുകയാണ് എന്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്ന് ബൈബിൾ വായിച്ചിട്ട് ഞാൻ അറിയാനായിട്ട് കഴിയും. പക്ഷെ പൗലോസിന് എങ്ങനെയാണ് ഇത് അറിഞ്ഞത്? പൗലോസ് പറയാണ്, ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ ദൈവം അവർ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്നും ഞാനൊരു അരിഷ്ട മനുഷ്യനാണ് എന്നും മനസ്സിലാക്കുമ്പോൾ അവരുടെ കർത്താവ് പറയാണ്, 8-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് there is no condemnation for those who are in Christ. റോമർ 8:1 ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 8:1-3 യേശു ക്രിസ്തുവിലുള്ള വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക്, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ എന്തായി തീർന്നു? നാം യേശു ക്രിസ്തുവിലായി കഴിഞ്ഞു. യേശു ക്രിസ്തുവിലായപ്പോൾ നമുക്ക് എന്ത് പറ്റി? നമ്മളെ ദൈവം നീതീകരിച്ചു. യേശു ക്രിസ്തു ആണ് നമ്മളെ നീതീകരിച്ചത്. വി ആർ ഇൻ ക്രൈസ്റ്റ്, വി ആർ ഹിഡൻ ഇൻ ക്രൈസ്റ്റ്. അപ്പോൾ നമ്മളുടെ മേൽ ശിക്ഷാവിധി ഇല്ല. നമ്മുടെ ജഡത്തിൽ പാപം ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ശിക്ഷാവിധി ഇല്ല. കാരണം അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നമുക്ക് ശിക്ഷാവിധി ഇല്ലാത്തതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവം ശിക്ഷ വിധിച്ചു കഴിഞ്ഞുകൊണ്ടാണ്. യേശു ക്രിസ്തുവിൽ നമുക്ക് വരേണ്ട ശിക്ഷ ദൈവം വിധിച്ചതുകൊണ്ട് ഇപ്പോൾ യേശു ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം കഴിയുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ് ശിക്ഷാവിധി ഇല്ലെന്ന് മാത്രമല്ല, അടുത്ത വേണ്ട ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ് ജീവന്റെ ആത്മാവിന്റെ വേറൊരു പ്രമാണം. ഇവിടെ പൗലോസ് നേരത്തെ പറഞ്ഞിരിക്കുകയാണ്, എന്നിൽ പാപം എന്ന പ്രമാണം വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. 21-ാമത്തെ വാക്യം, അങ്ങനെ നന്മ ചെയ്യുവാൻ, 7:21, അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്ന പ്രമാണം എന്റെ പക്കൽ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു. ഈ തിന്മ എന്ന പ്രമാണത്തെ, ഇല്ലെങ്കിൽ നമ്മുടെ ജഡത്തിന്റെ ബലഹീനതയിൽ നമുക്ക് തിന്മ എന്ന പ്രമാണത്തിനെ ജയിക്കാൻ നമുക്ക് കഴിയാത്തപ്പോൾ ദൈവം പറഞ്ഞിരിക്കുകയാണ് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എനിക്ക് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ക്രിസ്തുയേശുവിൽ എന്നെ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പാപത്തിന് ദൈവം ആദ്യമേ ശിക്ഷ വിധിച്ചു, നമ്മെ നീതിമാന്മാരാക്കി. രണ്ടാമത് പറയുകയാണ്, ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. രണ്ടാമത് പറയാണ്, നാം ക്രിസ്തുവിലായി എന്ന് മാത്രമല്ല, യേശു ക്രിസ്തു നമ്മിലുമായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലായി. നമ്മുടെ ഉള്ളിലായിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇനി ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നമുക്ക് നടക്കാനായിട്ട് കഴിയും. അന്നേരം ഞാൻ പറഞ്ഞിട്ടായിരുന്നു, പറഞ്ഞാൽ റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിൽ കൂടി മാത്രമേ നമുക്ക് ഈ ക്രിസ്തീയ ജീവിതം സാധ്യമായി തീരത്തുള്ളൂ. അവിടെ പറയാണ്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഇംഗ്ലീഷിൽ ഞാൻ വിളിക്കുന്നത്, ഫോർ ദ മൈൻഡ് സെറ്റ് ദോസ് ഹു ആർ അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് സെറ്റ് ദയർ മൈൻഡ് ഓൺ ദ ഫ്ലഷ് ബട്ട് ദോസ് ഹു ആർ അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ് ദ തിങ്സ് ഓഫ് ദ സ്പിരിറ്റ്. നമുക്ക് എന്താണ് സംഭവിക്കേണ്ടതെന്ന് അറിയാമോ? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടതിന് ശേഷം ആദ്യമേ ദൈവം പറയാണ്, നമ്മുടെ മനസ്സ് എവിടെ സെറ്റ് ചെയ്യണം? നമ്മുടെ മനസ്സ് സെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മുടെ അവയവങ്ങളെ നമ്മൾക്ക് ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് കഴിയത്തില്ല. റോമലേഖനം 6-ാമത്തെ അധ്യായത്തിൽ അവയവങ്ങളെ സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, യു നീഡ് ടു സെറ്റ് യുവർ മൈൻഡ് ഓൺ ദ സ്പിരിറ്റ്. ആത്മാവിനെ നമ്മുടെ മനസ്സ് സെറ്റ് ചെയ്യണം. ഞാൻ പറയട്ടെ, പലപ്പോഴും രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ മനസ്സ് സെറ്റ് ചെയ്യുന്ന കാര്യം മാറിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ട് കഴിയത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ദൈവവചനത്തിൽ പറയുന്നിരിക്കുന്ന ഒരു കൽപ്പനയാണ് നമ്മുടെ മനസ്സ് നമ്മൾ സെറ്റ് ചെയ്യണം. മനസ്സ് നമ്മൾ സെറ്റ് ചെയ്യണം, മനസ്സ് രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതാണ് പ്രതീക്ഷിക്കുന്ന അന്നേരം ജഡത്തെയല്ല ആത്മാവ്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. നേരെ നമ്മൾ ആത്മാവിന് നമ്മൾ ചിന്ത സെറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനായിട്ട് അനുവദിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്ന അറിയാമോ? നമ്മളിൽ ജീവനും സമാധാനവും ഉണ്ടാകും. ഇതാണ് യഥാർത്ഥത്തിൽ ആത്മാവിനെ അനുസരിച്ചുള്ള നടപ്പ്. കർത്താവിന്റെ ആത്മാവിനൊരു വ്യക്തി യഥാർത്ഥത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മനസ്സിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നമ്മുടെ ചിന്ത സെറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഫിലിപ്പി ലേഖനത്തിലും അതിൽ വായിക്കുന്നത്, ഫിലിപ്പി ലേഖനത്തിന്റെ അവസാനത്തെ 3-ാമത്തെ അധ്യായം, 3-ാമത്തെ അധ്യായത്തിന്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ. അതിന് പത്തൊമ്പതാമത്തെ വാക്യം, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അവർ എന്തിനാണ് ചിന്തിക്കുന്നത്. അവർ രക്ഷിക്കപ്പെടാത്തവരെ പറ്റി, ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് പിന്മാറ്റത്തിലേക്ക് ക്രൂശിന്റെ ശത്രുക്കളായിട്ട് നടക്കുന്നവരെ പറ്റി പറയുകയാണ്. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ദേ സെറ്റ് ദെയർ മൈൻഡ് ഓൺ ദ എർത്ത്ലി തിങ്സ്. കൊലോസി ലേഖനം മൂന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ മനസ്സ് ഭൂമിയിൽ നിന്ന് ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. റോമാലയൻ എട്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ് ജഡപ്രകാരമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനമാകുന്നു. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അതിന് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ സാധിക്കുന്നതുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതുമല്ല. അതായത് ജഡസ്വഭാവമുള്ള വ്യക്തികൾക്ക് ദൈവത്തെ ജഡത്തിൽ ഒരിക്കലും പ്ലീസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. പക്ഷെ നമ്മൾ എങ്ങനെയുള്ളവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ പറയാണ് നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. അതായത് രക്ഷിക്കപ്പെട്ട വ്യക്തികൾ എങ്ങനെയുള്ളവരാണ്? അവർ ജഡസ്വഭാവമുള്ളവരല്ല, അവർ ആത്മസ്വഭാവമുള്ളവരത്രേ. അവിടെ പക്ഷെ പറഞ്ഞിരിക്കുന്ന വാക്യത്തിന്റെ പ്രത്യേകത ഉണ്ട്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ. ഇഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് dwells in you. ഈ വസിക്കുന്നു എന്ന് പറയുന്നതിന്റെ വാക്യത്തിന്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറയാം. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ ഇതേ കാര്യം വായിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളും ഇതേ കാര്യമാണ് പറയുന്നത്. ഇവിടെ പറയാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഉള്ളിൽ പഴയ മനുഷ്യനെ ദൈവം നീക്കിക്കളഞ്ഞു, അവന്റെ പുതിയ മനുഷ്യനായി തീർന്നു. അവന്റെ അകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. സോ ദാറ്റ് ക്രൈസ്റ്റ് മേ ഡ്വെൽ ഇൻ യുവർ ഹാർട്ട്സ് ത്രൂ ഫെയ്ത്ത്. വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ വേറെ ട്രാൻസ്ലേഷനിൽ ക്രൈസ്റ്റ് മേ ഫീൽ ഹോം എന്നാണ്. ഇപ്പൊ നമ്മള് ഒരു വീട്ടില് പോയി താമസിക്കാം അല്ലേ, പക്ഷെ നമ്മൾ ആ വീട്ടിൽ വസിക്കത്തില്ല. എന്താ വ്യത്യാസം? വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ വസിക്കത്തുള്ളൂ, മറ്റുള്ളടത്ത് നമ്മളൊരു വിസിറ്ററായിട്ട് പോകത്തേ ഉള്ളൂ. അതേപോലെ തന്നെ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ കംപ്ലീറ്റായി നിറയപ്പെടുന്ന, ഇല്ലെങ്കിൽ കർത്താവിന് വസിക്കാനായി നാം പൂർണ്ണമായിട്ട് നമ്മൾ വിട്ടുകൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആത്മസ്വഭാവമുള്ളവരായിട്ട് ജീവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളതല്ല. നിനക്ക് യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു, യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഒന്ന്, നാം ക്രിസ്തുവിലായതിനാൽ നമുക്ക് എന്തില്ല? ശിക്ഷാവിധിയില്ല. നാം ക്രിസ്തുവിലായതിനാൽ നാം ജസ്റ്റിഫൈഡായി, നമുക്ക് ശിക്ഷാവിധി ദൈവം മാറ്റി. എന്നാൽ യേശു ക്രിസ്തു നമ്മളിൽ വസിക്കുമ്പോൾ, യേശു ക്രിസ്തു നമ്മളിൽ യഥാർത്ഥത്തിൽ ഒരു ഭവനത്തിൽ വസിക്കുന്നത് പോലെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മൾ വസിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആത്മസ്വഭാവം വെളിയിൽ വരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ശിക്ഷാവിധിയില്ല ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ശിക്ഷാവിധിയില്ല, ദൈവം ശിക്ഷാവിധി യേശു ക്രിസ്തുവിൽ ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. പക്ഷെ എന്നാലും നമ്മുടെ ജഡത്തിന്റെ സ്വഭാവമാണ് വെളിയിൽ വരുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തി ഒരു പോയിന്റിൽ വന്നിട്ട് പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, യേശു ക്രിസ്തു എന്റെ ശിക്ഷാവിധി ഏറ്റെടുത്തു, യേശു ക്രിസ്തു എന്റെ ഉള്ളിൽ വന്നു, പക്ഷേ എന്റെ ഉള്ളിൽ അവൻ വസിക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല. യേശു ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ യഥാർത്ഥത്തിൽ ശിക്ഷാവിധിക്ക് യോഗ്യനാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് വന്നിട്ടും ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എങ്കിൽ, നമ്മൾ ഇനിയും കൊലോസലേഖനത്തിൽ ഇതേ കാര്യം പറയുന്നത്, ഇത് ബൈബിളിലെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് ഈ പറയുന്നത് മുഴുവൻ. തെസലോനിക്കൽ ലേഖനം 1 തെസലോനിക്കർ, സോറി, കൊലോസലേഖനം 2-ാം അധ്യായം, 2-ാം അധ്യായത്തിന്റെ 6 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആകയാൽ നിങ്ങൾ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവനോടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കുവിൻ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരേ കാര്യമാണ്. യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം, ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. വേറെ രീതിയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള കൺട്രോൾ നമ്മൾ എല്ലാ സാഹചര്യങ്ങളും ഏൽപ്പിച്ചു കൊടുത്തു വെക്കത്തുള്ളൂ. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രിൻസിപ്പിൾ, ലിവിംഗ് പ്രിൻസിപ്പിൾ അവിടെയാണ് മാറുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തുവിന്റെ ആത്മാവുള്ള ഇല്ലാത്തവൻ അവനുള്ളവല്ല. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ശരീരം, ഇപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പാപം നമ്മൾ വസിക്കുന്നതുകൊണ്ട് നമ്മുടെ പാപം, ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശു ക്രിസ്തുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്നുയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെയും ജീവിപ്പിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡ്വെല്ലിംഗ് ആണ്. യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വസിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഈ ശരീരം പാപത്തിന്റെ ഫലമായിട്ടുള്ള ശാരീരിക മരണം നമുക്കുണ്ടാവും. എന്നാൽ നമ്മളിൽ വസിക്കുന്ന, നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മൾ കൂടി പോകുന്ന, ഒഴുകുന്ന പരിശുദ്ധാത്മാവ് എന്ത് സംഭവിക്കാന്ന് പറഞ്ഞിരിക്കുന്നത്? യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ, യേശു ക്രിസ്തുവിനെ മരണത്തിൽ ഉയർപ്പിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അവൻ. നമ്മിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെയും ഉയർപ്പിക്കും. നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ജീവന്റെ ആ ഒരു റിസറക്ഷൻ ലൈഫ് ഇവിടെ വെച്ച് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയും. അതിനെപ്പറ്റിയാണ് റോമാലയനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം ഇരുത്തിരിക്കുന്നു. എന്നാൽ ആ പരിശുദ്ധാത്മാവിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നു, ആ പരിശുദ്ധാത്മാവ് കൊണ്ട് തന്നെ നമ്മളെ ജീവിപ്പിക്കുന്നു. 14-ാം വാക്യത്തിൽ വീണ്ടും പറയാണ്, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. റോമാലേഖനം 7-ഉം 8-ഉം തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് അറിയാമോ? ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ജഡത്തെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നതാണ് പറഞ്ഞത്. എവിടെന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. നേരെ ഒന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്, നാം പരിശുദ്ധാത്മാവിനുള്ളത് ചിന്തിക്കണം, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കണം. മൂന്നാമത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണം. നാലാമത് ഇവിടെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. ഈ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കണം. ഇതൊന്നും സ്വയശക്തിയും കൊണ്ട് ചെയ്യുന്ന കഴിയുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ജഡത്തെ നമ്മുടെ ശക്തിയും കൊണ്ട് മരിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ആത്മാവിനാ നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മുടെ മനസ്സ് ഉയരത്തിൽ സെറ്റ് ചെയ്യുമ്പോൾ, യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ കൂടി വസിക്കാനായിട്ട് അനുവദിക്കുമ്പോൾ, ആത്മാവിനെ അനുസരിച്ച് നമ്മൾ നടക്കുമ്പോൾ, ആത്മാവിനാൽ നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കാനായിട്ടും കഴിയും. എന്നാൽ നിങ്ങൾ ജീവിക്കും. അടുത്ത വാക്യം പറയാണ്, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ആരാണ് ദൈവത്തിന്റെ മക്കൾ? യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയാണ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എന്നിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വന്ന് നമ്മളെ മക്കളാക്കി തീർത്തു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആ ആത്മാവിനെ അനുസരിച്ച് നമ്മൾ നടക്കുമ്പോൾ നാം ദൈവത്തിന്റെ മക്കൾ ആകുന്നു. നേരെ ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, റോമലേഖനം 8-ാം അധ്യായത്തിൽ കണ്ടിന്യൂസ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഐ എന്നുള്ളൊരു കാര്യമേ കാണുന്നില്ല. അതിന് പകരം എല്ലായിടത്തും പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ നമ്മൾ ചിന്തകൾ നിയന്ത്രിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക, പരിശുദ്ധാത്മാവിന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൂടി പ്രവർത്തിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക, ആത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ കൂടി യഥാർത്ഥത്തിൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം വെളിയിൽ വരും. ഇവിടെ പറയാണ് അടുത്ത വാക്യം പറയാണ്, പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവദാനം നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. ഇവിടെ പറയാണ് നാം വീണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഭയമായിരുന്നു ഉണ്ടായിരുന്നത്, എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനായിട്ടുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നു. നമുക്കൊരു അപ്പന് എടുത്ത് സംസാരിക്കുന്ന പോലെ ദൈവത്തിന് സംസാരിക്കാം. അതുപോലെ ഒരു റിലേഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുകയാണ് നാം ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് ആത്മാവദാനം നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. അടുത്ത വാക്യം പറഞ്ഞു നാം ദൈവത്തിന്റെ മക്കൾ ആകുന്നതുകൊണ്ട് 17-ാമത്തെ വാക്യം, നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികളും മാത്രമേ. നമ്മൾ മക്കളാകുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് അറിയാമോ? നമുക്ക് നാം ദൈവത്തിന്റെ അവകാശികളാകുന്നു. എഫെസ്യലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? അവിടെ പറയാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും നമ്മൾ അവകാശിയായി തീർന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു പറഞ്ഞത്, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് സ്വർഗത്തിലെ സകല സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിന്റെ നമ്മൾ ഹെയറായി കഴിഞ്ഞു. നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ആത്മാവ് നമ്മളിൽ കൂടി യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കുകയാണ്. നമ്മൾ ആത്മാവിനെ യഥാർത്ഥത്തിൽ ആ അവകാശം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അവിടെ പറയുകയാണ് നാം ആ അവകാശം എന്നാണ്, നാം ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടി തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ, നമ്മളിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നിടുന്നു. പൗലോസ് ഇനി അടുത്തതിലേക്ക് പോകുന്നത്, രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ലഭിക്കുന്ന യഥാർത്ഥമുള്ള അവകാശം എന്താണെന്ന് അറിയാമോ? നമുക്ക് ലഭിക്കുന്ന അവകാശം ഈ ഭൂമിയിൽ വെച്ച് തന്നെ നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവന്റെ അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നു. ഒരു സഹോദരൻ ചോദിക്കുകയായിരുന്നു, നാം രക്ഷിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കുമ്പോൾ നാം നമ്മുടെ പാപത്തിന്റെ ശിക്ഷ നമ്മളിൽ നിന്ന് മാറുന്നു, നാം നീതീകരിക്കപ്പെടുന്നു, എന്നാൽ നാം യേശു ക്രിസ്തുവിനെ പോലെയോ ദൈവത്തിന്റെ ഒറിജിനൽ സൃഷ്ടിയെ പോലെയോ അപ്പോഴും ആയിട്ടില്ല. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ കൂടി പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കുമ്പോൾ, നാം ജഡത്തിൽ ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിന്റെ ആത്മാവ് നമ്മൾ കൂടി പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കുമ്പോൾ, നമ്മുടെ ചിന്തകൾ ഉയരത്തിൽ സെറ്റ് ചെയ്യുമ്പോൾ, ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ അവകാശമായിട്ടുള്ള തേജസ് മേൽ തേജസ് നമ്മൾ പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് മാത്രമല്ല, അവസാനം എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? അവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മളിൽ ഒരിക്കൽ ഒരു തേജസ് വെളിപ്പെടാനായിട്ട് പോകുന്നു. അവസാനം കർത്താവിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള തേജസ് നമ്മൾ വെളിപ്പെടാനായിട്ട് പോകുന്നു. അതാണ് 19-ാമത്തെ വാക്യങ്ങൾ വായിക്കുന്നത്. 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരു നമ്മളൊരു യഥാർത്ഥത്തിലുള്ള നമ്മുടെ അവകാശം വരാനായിട്ട് പോകുന്നതേ ഉള്ളൂ. എന്താണ് നമ്മുടെ അവകാശം? അവിടെ പറയുകയാണ് ആത്മാവെന്ന ആദ്യം ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായിട്ടുള്ള പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഈ ഭൂമിയിൽ നാം ഞരങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ യഥാർത്ഥത്തിൽ കർത്താവിന്റെ തേജസ്സിനോട് നമ്മൾ ഓരോ ദിവസവും അനുരൂപമായിക്കൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, അവസാനം നമ്മളിൽ ഒരു തേജസ്, ദൈവപുത്രന്മാരുടെ യഥാർത്ഥത്തിലുള്ള തേജസ്സായിട്ടുള്ള ശരീരത്തിന്റെ വീണ്ടെടുപ്പും സാധിക്കാനായിട്ടിരിക്കുന്നു. ഇത് നടക്കുന്നതുവരെയും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ ആ പുത്രത്വത്തിന് കാത്തുകൊണ്ട് നമ്മളിൽ ഒരു ഞരക്കമുണ്ട്. നമ്മൾ ശരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് എന്താണെന്ന് അറിയാമോ? ആത്മാവെന്ന ആദ്യ ദാനം നമുക്ക് ലഭിച്ചിരിക്കുന്നുണ്ടെന്നൊരു തെളിവ്. ഇവിടെ പറയാണ്, നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഞരക്കം കാണും. എന്താണ് ആ ഞരക്കം? നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനായിട്ടുള്ള നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് കാത്തുകൊണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു ഞരക്കത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. അത് സൃഷ്ടി മുഴുവൻ അതിനുവേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. നമ്മളും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായിട്ടുള്ള പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഈ ഭൂമിയിൽ നാം ഞരങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുവൻ കാണുന്നതിനായിട്ട് പ്രത്യാശിക്കുന്നതിന്, കാണുന്നതിനായിട്ട് ഇനി പ്രത്യാശിക്കുന്ന എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ നാം അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. നാം ഒരിക്കൽ, ഞാൻ പറഞ്ഞത്, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെടുന്നു, നമ്മുടെ ശിക്ഷാവിധി മാറ്റപ്പെടുന്നു, നമ്മൾ കൂടി യേശു ക്രിസ്തുവിന്റെ സ്വഭാവം കണ്ടിന്യൂസ് ആയിട്ട് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, നാം ആത്മസ്വഭാവമുള്ളവരായിക്കൊണ്ടേയിരിക്കുന്നു, നമ്മളിൽ കൂടി കർത്താവ് യഥാർത്ഥത്തിൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നാം രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അവസാനം പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായിട്ടുള്ള ഒരു പുത്രത്വവും വരുന്നു. അത് വരുന്നതുവരെയും നാം അതിനായിട്ട് പ്രത്യാശിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ കാത്തുകൊണ്ടേയിരിക്കുന്നു. അവണ്ണം തന്നെ 26-ാമത്തെ വാക്യം, അവനം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്കറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവികത പ്രകാരം പക്ഷപാതം ചെയ്യുന്നുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ മുമ്പോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത് അറിയാമോ? നമ്മുടെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് ദൈവത്തോട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നു, നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ജഡീകമായിട്ടുള്ള പ്രാർത്ഥനയായിരിക്കാം. പക്ഷെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കർത്താവിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവഹിതപ്രകാരമായിട്ട് നമ്മുടെ പ്രാർത്ഥനകളെ മാറ്റും. നമ്മുടെ ഉള്ളിലുള്ള ഞരക്കങ്ങളെ പോലും ദൈവഹിതമായിട്ടുള്ള പ്രാർത്ഥനകളായിട്ട് മാറ്റും. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ കർത്താവിന്റെ സ്വരൂപത്തോട് ഓരോ ദിവസവും അനുരൂപമായിക്കൊണ്ടിരിക്കും. അതിന്റെ ഒടുവിൽ കർത്താവിന്റെ വരവെങ്കിൽ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള പുത്രത്വം പ്രാപിക്കും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആത്മാവെന്ന ആദ്യ ദാനം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് അതിന്റെ പൂർണ്ണത വരുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പായിട്ടുള്ള പുത്രത്വമാണ്. അത് വരുന്നവരെയും നാം ഞരങ്ങി ഈച്ചുനോവോടിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമ്മളെ അതിനായിട്ട് സഹായിക്കുകയാണ്. അതുകൊണ്ട് ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്ന അറിയുന്നു. നമ്മൾ ദൈവം ശരിക്കും നമ്മളെ പ്രാർത്ഥനകൾ കേൾക്കുന്നത് നമ്മുടെ വാക്കുകളല്ല, നമ്മുടെ യഥാർത്ഥത്തിലുള്ള എത്ര മനോഹരമായിട്ടുള്ള വാക്കുകൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ഞരക്കത്തെയാണ് ദൈവം അറിയുന്നത്. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപമാണ് എന്നാണെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്നുള്ളതാണെങ്കിൽ, കർത്താവ് ഈ ഒരു ഒറ്റ ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഇവിടെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, നമ്മുടെ ഞരക്കങ്ങൾ പോലും ദൈവം പരിശുദ്ധാത്മാവിൽ നമ്മുടെ പ്രാർത്ഥനകളാക്കി മാറ്റും. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ കർത്താവിന്റെ സ്വരൂപത്തോടെ അനുഭവം. അതാണ് താഴേക്ക് വായിക്കുമ്പോൾ പറയുന്നത്, നമ്മുടെ ആത്മാവ് ദൈവഹിത പ്രകാരം നമ്മൾക്ക് പരിശുദ്ധാത്മാവിൽ നമ്മൾക്ക് ദൈവഹിത പ്രകാരം ഇവിടെ പൗലോസിന്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മന്മയ്ക്കായിട്ട് കൂടിയായിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിന്റെ ആത്മാവിനനുസരിച്ച് നടക്കാനായിട്ട് മനസ്സ് വെച്ചിരിക്കുന്ന വ്യക്തി, കർത്താവിനെ ആത്മാവിൽ അനുസരിച്ച് നടക്കുന്ന വ്യക്തി, കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കൂടി വസിക്കാനായിട്ടും നമ്മൾ കൂടി പ്രവർത്തിക്കാനായിട്ടും അനുവദിക്കുന്ന വ്യക്തി, അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ പറയാണ് എല്ലാ കാര്യങ്ങളും ദൈവം തന്നിട്ട് തീർക്കും. ദൈവം ആ കാര്യങ്ങളെല്ലാം ആ വ്യക്തിയുടെ നന്മയ്ക്കായിട്ട് കൂടിയായിരിക്കും. ആ വ്യക്തിക്ക് ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കും. ആ വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും ദൈവം ആ വ്യക്തിയുടെ നന്മയ്ക്കായിട്ട് കൂടിയായിരിക്കും. അടുത്ത വാക്യം പറയുന്നത് എന്താണ് നന്മ എന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതരാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കും. ദൈവത്തിന്റെ പ്രീഡിസ്റ്റൈൻഡ് ദൈവത്തിന്റെ ഉദ്ദേശം യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് ഈ ഭൂമിയിൽ വെച്ചിട്ട് നമ്മൾ അനുരൂപമായിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അതിന്റെ അവസാനമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കും. പക്ഷെ നമ്മൾ കർത്താവിന് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുകയാണെങ്കിൽ, കർത്താവ് പറയുകയാണ് എല്ലാ സാഹചര്യങ്ങളെയും അതിനായിട്ട് അനുകൂലമാക്കും. നമ്മൾ കടന്നുപോകുന്ന ഏത് സാഹചര്യവും നമ്മൾ ഒറ്റ കാര്യമേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ഒറ്റ കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ, നാം ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരുമാണോ എന്നുള്ളത്. ദൈവത്തിന് വിളിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ മുമ്പോട്ട് പോകുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവ നന്മയ്ക്കായിട്ട് കൂടിയവരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനെ പറ്റി സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാത്തിനും സ്തോത്രം ചെയ്യാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എല്ലാത്തിനെയും നന്മയ്ക്കായിട്ട് കൂടി ആപരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ദൈവം പറഞ്ഞിരിക്കുകയാണ്, അവൻ മുൻനിയമിച്ചവരെ വിളിച്ചും മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചും ഇരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? ഇവിടെ പറയുകയാണ് കർത്താവ് നമുക്ക് എല്ലാ നന്മയ്ക്കായിട്ട് കൂടി വ്യവഹരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ട് ഒരു മനുഷ്യനും നിൽക്കാനായിട്ട് കഴിയത്തില്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സകലവും നമുക്ക് നൽകാതെ ഇരിക്കുമോ? ഉറപ്പാണ് സ്വന്തം പുത്രനെ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി കർത്താവ് തന്നു എങ്കിൽ അവനോടുകൂടി നമുക്ക് എന്ത് തരും? നമുക്ക് ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് ഓടാനായിട്ടുള്ള സകല റിസോഴ്സും തരും. യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ പറഞ്ഞ സകലവും എന്ന് പറയുന്നത് മുകളിലത്തെ അധ്യായമായിട്ട് ചേർത്ത് വായിക്കണം. യേശുക്രിസ്തുവിന്റെ ആത്മാവിനനുസരിച്ച് നടക്കാനായിട്ട് ഒരു വ്യക്തി തീരുമാനിക്കുമ്പോൾ, കർത്താവിന്റെ ആത്മാവിനാൽ നിറയപ്പെടാനായിട്ട് ഒരു വ്യക്തി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ എല്ലാ സാഹചര്യങ്ങളെയും ദൈവം അവരെ അനുകൂലമാക്കി തീർക്കും. എന്നിട്ട് പറയാണ് നമ്മളുടെ എതിരായിട്ട് ഒരു വ്യക്തിക്ക് നിൽക്കാനായിട്ട് കഴിയത്തില്ല, നമുക്ക് യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്നവൻ അവനോടുകൂടി ഈ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ടുള്ള സകലവും തരും. അടുത്ത വാക്യം പറയാണ് ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചുവിട്ടുകൊടുത്തെഴുന്നേറ്റവൻ, അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടുപേരാണ് പക്ഷവാദം ചെയ്യുന്നത്. ആരൊക്കെയാണ് രണ്ടുപേര് പക്ഷവാദം ചെയ്യുന്നത്? നമ്മൾ വായിച്ചു മേളത്തെ വാക്യത്തിൽ എന്താണ്, 27-ാമത്തെ വാക്യത്തിൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷവാദം ചെയ്യുന്നു. ഇവിടെ പറയാണ് യേശു ക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ ദൈവത്തിന്റെ പരത്വഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ പോലും ദൈവഹിത പ്രകാരമാക്കി ദൈവം മാറ്റുന്നു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുകൊണ്ട് നമ്മളെ ശിക്ഷ വിധിക്കുവാൻ, കണ്ടം ചെയ്യുവാൻ ഒരു വ്യക്തിയും ഇല്ലാതെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ? പൗലോസ് പറയുകയാണ് ഇതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ദൈവം എല്ലാം ചെയ്യുന്നുകൊണ്ട് ഒരു വ്യക്തിയുടെ ക്രിസ്തീയ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ട് ആ വ്യക്തി യഥാർത്ഥത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് പറയുകയാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അർക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നമ്മെ സ്നേഹിച്ചതിന് മുഖാന്തരം നാം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഞാൻ പറഞ്ഞു റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിന്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഏ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്ന് ചോദിക്കുന്ന അതേ വ്യക്തി പറയുകയാണ് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. വീണ്ടും ജനിച്ചതിന് ശേഷം ഒരു പരാജയത്തിൽ ജീവിക്കുന്ന അതേ മനുഷ്യൻ റോമാലയനം 8-ാമധ്യായത്തിലേക്കും പറയുമ്പോൾ പറയാണ് ഞാൻ ഇതിലൊക്കെയും നമ്മെ സ്നേഹിച്ചവന് മുഖാന്തരം ഞാൻ ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനുള്ളതിനോ ആഴത്തിനുള്ളതിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമാലയനം 8-ാമധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പറഞ്ഞിട്ട് അവസാനം പൗലോസ് പറയാണ് We are more than conquerors, but in all these things we overwhelmingly conquer through him who loved us. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ജയാളികളായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് കഴിയും. യേശു ക്രിസ്തുവിൽ കൂടി അത് സാധിക്കും. ഒരു സാഹചര്യത്തിനും നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയത്തില്ല എന്നുള്ള ഉറപ്പോടുകൂടിയാണ് റോമലേഖനം 8-ാമധ്യായം നിർത്തുന്നത്. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോമാലേഖനം 6-ാമധ്യായത്തിൽ പാപത്തിന്റെ പഴയ മനുഷ്യന്റെ പിടിയിൽ നമ്മൾ വിടുവിക്കപ്പെടുന്നു. യേശു ക്രിസ്തുവിനോടുകൂടി നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുന്നു. ഏഴാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിട്ടും വീണ്ടും ആത്മാവിനെ അനുസരിച്ച് നടക്കാതെ സ്വയമായിട്ട് കർത്താവിനെ അനുസരിച്ച് നടക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയാണ് കാണുന്നത്. അതിന്റെ അവസാനം ആ വ്യക്തി പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിന് തന്നെ ആറ് വിടുവിക്കുമെന്നുള്ള കരച്ചിലോടുകൂടി അവൻ നിർത്തുന്നു. എന്നാൽ റോമാലാമത്തെ എട്ടാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി നടത്തപ്പെടുന്ന എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി നടത്തപ്പെടുമ്പോൾ അവന്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യത്തെയും കർത്താവിനോട് അവൻ അനുകൂലമാക്കുന്നു. അവന്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ സ്വരൂപത്തോട് അനുകൂലമാക്കാനായിട്ട് അനുകൂലമാക്കുന്നു. അങ്ങനെയുള്ള വ്യക്തി അവസാനം പറയുകയാണ്, യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന ആർ? ഞങ്ങളെ സ്നേഹിച്ചവന് മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പരിപൂർണമായിട്ടും കർത്താവിലുള്ള ആശ്രയത്തിൽ കൂടി ജീവിക്കാൻ, പൂർണ്ണ ജയാളികളായിട്ട് ജീവിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ.